السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم حبب إلينا الإيمان، وزينه في قلوبنا، وكره إلينا الكفر والفسوق والعصيان، واجعلنا من الراشدين. اللهم آت نفوسنا تقواها، وزكها أنت خير من زكاها، أنت وليها ومولاها. أما بعد، سهودنا قلعي പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ ഖുർആനിലെ 41-ാം സൂറത്തായ സൂറത്തു ഫുസ്സിലത്തിന്റെ തഫ്സീറാണ് ഇൻഷാ അള്ളാഹ് ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. ഈ സൂറത്ത് ഫുസ്സിലത്ത് എന്ന് പേര് പറയാനുള്ള കാരണം ഈ സൂറത്തിലെ മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, കിതാബും ഫുസ്സിലത്ത് ആയാതുഹു ഖുർആനൻ അറബിയൻ ലിഖൗമി യഅലമൂൻ. കിതാബും ഫുസ്സിലത്ത്, ഇത് വിവരിക്കപ്പെട്ട വിശദീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഫുസ്സിലത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അതുപോലെ ഈ സൂറത്ത് ഹാമീം അസജ്ദ എന്ന പേരിലും പറയപ്പെടാറുണ്ട്. ഹാമീം എന്ന് ആദ്യത്തെ ആയത്തിൽ ഉണ്ട്. ഹമീം കൊണ്ട് ആരംഭിക്കുന്ന പല സൂറത്തുകളുണ്ട് ഖുർആനിൽ. അതോടൊപ്പം ഈ സൂറത്തിൽ സജ്ദത്തുമുണ്ട്, അഥവാ തിലാവത്തിന്റെ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ഉള്ളതുകൊണ്ട് ഹമീം സജ്ദ എന്നും ഈ സൂറത്തിനെ കുറിച്ച് പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജ്റക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണിത്. അതായത് മക്കിയത്തായ സൂറത്താണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം. ഹമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. സൂറത്തിന്റെ ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് കടക്കും മുൻപ് ഈ സൂറത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ നബിയോട് സംസാരിക്കാൻ വേണ്ടി ഉത്ബത്ത് ഇബ്നു റബീഅയെ നിയോഗിക്കുകയുണ്ടായി. ചില റിവായത്തുകളിൽ നമുക്ക് കാണാം ഉത്ബ ആളുകളോട് ഖുറൈശികളോട് അങ്ങോട്ട് പറഞ്ഞതാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണത്തിനു ശേഷം മുസ്ലിമീങ്ങൾ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു എന്ന് കണ്ടപ്പോൾ ഉത്ബ ഖുറൈശികളോട് പറഞ്ഞു എന്നും അങ്ങോട്ട് പറഞ്ഞതാണ് എന്നും ചില റിവായത്തുകളിലുണ്ട്. ചിലതിൽ കാണാം അവർ അന്വേഷിച്ചു നബിയുടെ കാര്യത്തിൽ, പരസ്പരം കൂടിയാലോചിച്ചു നബിയോട് ഇതൊന്ന് സംസാരിക്കാൻ, ഒരു ഒത്തുതീർപ്പിലെത്താൻ എന്തുണ്ട് വഴി. അങ്ങനെ അവർ ആലോചിക്കുമ്പോൾ ഉത്ബത്തുബ്നു റബീഅ അവരിൽ വലിയ വിജ്ഞാനമുണ്ടായിരുന്ന, എന്ന് പറഞ്ഞാൽ സിഹർ അറിയാമായിരുന്ന, കഹാനത്ത് അറിയാമായിരുന്ന, ജ്യോത്സ്യം അറിയാമായിരുന്ന, ഷിഅർ കവിത അറിയാമായിരുന്ന അവരിലെ പ്രമുഖനായിരുന്നു ഉത്ബത്ത് ഇബ്നു റബീഅ. നോക്കണം, ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ ആരോപിച്ചിരുന്നത്. സാഹിറാണ്, ഖുർആൻ തന്നെ സിഹറാണ് എന്നവർ പറഞ്ഞു. ദുഷാഇറാണ്, ഇതൊരു കവിയാണ്. അതുപോലെ കാഹിനാണ്, ജ്യോത്സ്യമാണിത്, എന്നിങ്ങനെ പല ആരോപണങ്ങൾ അവർ പറഞ്ഞിരുന്നു. അങ്ങനെ ഖുറൈശികൾ കൂടിയിരുന്നു. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, ഇജ്തമഅത് ഖുറൈശും യൗമൻ, ഖുറൈശികൾ ഒരു ദിവസം കൂടിയിരുന്നു. ഫഖാലു, എന്നിട്ട് പറഞ്ഞു, ഉന്ദുറു അഅലമകും ബിസ്സിഹ്രി വൽ കഹാനതി വശ്ശഇർ, സിഹറും അതുപോലെ സിഹറ അഥവാ മാരണം, ജ്യോത്സ്യം, കവിത, ഇതൊക്കെ അറിയാവുന്ന, നിങ്ങളിൽ ഏറ്റവും നന്നായി അറിയാവുന്ന ആളാരാണെന്ന് നോക്കുക. ഫലി അതിഹാദ റജുൽ, എന്നിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയാൾ ചെല്ലട്ടെ. ആരുടെ അരികിലേക്ക്? അല്ലദി ഫറഖ ജമാഅതന, നമ്മുടെ ഐക്യം തകർത്ത ആളുടെ അരികിലേക്ക്. വശറ്റ അമ്രന, ഞങ്ങളുടെ നമ്മുടെ കാര്യം ചിന്ന ഭിന്നമാക്കിയ ആളുടെ അരികിലേക്ക്. വആബദീനന, നമ്മുടെ ദീനിനെ, ഉറവിതാക്കൾ പഠിപ്പിച്ച നമ്മുടെ ദീനിനെ കുറ്റം പറഞ്ഞ ആളുടെ അരികിലേക്ക്. അവരുദ്ദേശിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതായത് തൗഹീദിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഭിന്നിപ്പുണ്ടാക്കലാണ്. യഥാർത്ഥത്തിൽ തൗഹീദ് ആണ് ഐക്യത്തിലേക്കുള്ള വഴി, അതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഐക്യമില്ല. ഇന്ന ഹാദിഹി ഉമ്മതുക്കും ഉമ്മതു വാഹിദ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ. അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ ഈ ദീൻ, ഇതാണ് ഒരേ ഒരു ദീൻ, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. ഫഅബ്ദൂൻ, അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കുക. അവിടെ ഉമ്മത്തിന്റെ അർത്ഥം ദീൻ എന്നാണ് എന്ന് മുൻഗാമികൾ വിശദീകരിച്ചത് കാണാം. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാലല്ലാതെ യോജിപ്പ് സാധ്യമല്ല. അതിലൂടെയാണ് ആളുകൾ ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെ യോജിക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇവരിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു മാ നഅലമു അഹദൻ ഗൈറ ഉത്ബത ബിൻ റബീഅ, ഉത്ബത ബിൻ റബീഅയെ പോലെ ഇതിന് യോജിച്ച വേറെ ഒരാളെ നമുക്കറിയില്ല. അങ്ങനെ ഉത്ബത ബിൻ റബീഅയെ സമീപിച്ച് അവർ പറഞ്ഞു അൻത യാ അബൽ വലീദ്, അബുൽ വലീദ്, അത് ഉത്ബത ബിൻ റബീഅയുടെ കുനിയത്താൻ അബുൽ വലീദ്, നിങ്ങളാണ് ഇത് സംസാരിക്കാൻ പറ്റിയ ആൾ. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഉത്ബ ബിൻ റബീഅയെ അയക്കുകയാണ്. ഈ കണ്ടതൊക്കെ പഠിച്ച, ഇതൊക്കെ അറിയാവുന്ന, നന്നായി സംസാരിക്കാൻ അറിയുന്ന ഉത്ബ ബിൻ റബീഅയെ. ഉത്ബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, അൻത ഖൈറുൻ അം അബ്ദുല്ലാഹ്, നീയാണോ ഉത്തമൻ അതല്ല അബ്ദുള്ളയാണോ? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളയെ ചൂണ്ടി പറയുകയാണ്, അബ്ദുള്ളയെ പേരെടുത്ത് പറയുകയാണ്, നീയാണോ നല്ലത് അതല്ല അബ്ദുള്ള ആണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? ഫസകത റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ഒന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. ഫഖാൽ, ഉത്ബ വീണ്ടും ചോദിച്ചു, അൻത ഖൈറുൻ അം അബ്ദുൽ മുത്തലിബ്, നീയാണോ ഉത്തമൻ അതല്ല അബ്ദുൽ മുത്തലിബാണോ? അബ്ദുൽ മുത്തലിബ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവാണ്, ഉപ്പാപ്പയാണ്, ഖുറൈശികളുടെ നേതാവായിരുന്നു. ഫസകത റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി ഒന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. ഫഖാൽ, ഉത്ബ പറഞ്ഞു, ഇൻ കുന്ത തജ്ഉമു അന്ന ഹാഉലാഇ ഖൈറുൻ മിങ്ക്, ഈ പറഞ്ഞവരൊക്കെ, നിന്റെ പിതാവും പൂർവ്വപിതാവും ഒക്കെ നിന്നെക്കാൾ നല്ലവരാണെന്നാണ് നീ പറയുന്നതെങ്കിൽ, ഫഖദ് അബദു അൽ ആലിഹത അല്ലതീ അബ്ത, നീ കുറ്റം പറയുന്ന ഞങ്ങളുടെ ഇലാഹുകൾ ആരാധിച്ചവരായിരുന്നു അവർ. നോക്കണം അവന്റെ ന്യായം. വഇൻ കുന്ത തസ്ഉമു അന്നക ഖൈറു മിൻഹും, അതല്ല നീയാണ് അവരെക്കാളൊക്കെ ഖൈർ എന്നാണ് നീ വാദിക്കുന്നതെങ്കിൽ, فتكلم حتى نسمع قولك, നീ സംസാരിക്കുന്ന നീ പറയുന്ന ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഇന്ന വല്ലാഹി മാ റഅയ്ന സഖലത ഖത്ത അശ്അമ അല ഖൗമിക മിൻക, ഞങ്ങൾ അല്ലാഹു ആണ് നിന്നെ പോലെ ഒരു സഖലത്തിനെ, സഖലത്ത് എന്ന് പറഞ്ഞാൽ ആട്ടിൻകുട്ടി കാണ സഖലത്ത് എന്ന് പറയുക, ഖദ് അശ്അമ ഖത്ത അശ്അമ അല ഖൗമിക മിൻക, നിന്നെ പോലെ തന്റെ ജനതയിൽ ദുശ്ശകുലമായി തീർന്ന വേറെ ഒന്നിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഫറഖ്ത ജമാഅതന, ഞങ്ങളുടെ ഐക്യം നീ തകർത്തു. വശറ്റ അമ്രന, ഞങ്ങളുടെ കാര്യം നീ ചിന്ന ഭിന്നമാക്കി. വഅബ്ത ദീനന, ഞങ്ങളുടെ ദീനനെ നീ കുറ്റം പറഞ്ഞു. വഫദ്ദഹ്തന ഫിൽ അറബ്, അറബികൾക്കിടയിൽ നീ ഞങ്ങളെ നാണം കെടുത്തി. ഹത്ത ലഖത്താറ ഫീഹിം, എത്രത്തോളം അറബികൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടായിരിക്കുന്നു, അവർ പറയാൻ തുടങ്ങിയിരിക്കുന്നു, അന്ന ഫീ ഖുറൈശിൻ സാഹിറ, ഖുറൈശികളിൽ ഒരു സാഹിറുണ്ട് എന്നവർ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഈ നാണക്കേടൊക്കെ ഞങ്ങൾക്ക് നീയാണ് വരുത്തി വെച്ചത്. വഅന്ന ഫി ഖുറൈശിൻ കാഹിനൻ, ഖുറൈശികളിൽ ഒരു കാഹിനുണ്ട്, ഒരു ജ്യോത്സ്യനുണ്ട് എന്ന് അറബികൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. വല്ലാഹി മാ നൻതദറു ഇല്ലാ മിസ്ല സൈഹത്തിൽ ഹുബ്ല അൻ യഖൂമ ബഅദുനാ ഇലാ ബഅദിൻ ബിസ്സുയൂഫി ഹത്താ നതഫാന. ഇതായി ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മൾ പരസ്പരം വാളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് തീർന്നു പോകുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത്. എന്നിട്ട് ഉത്ബ പിന്നെ പറയുകയാണ്, അയ്യുഹർ റജുൽ, ഹേ മനുഷ്യ, ഇൻ കാന ഇന്നമാ ബിക്കൽ ഹാജ, നിനക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണ്, സാമ്പത്തികമായ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ വാദം നീ പറയുന്നത് എങ്കിൽ, ജമഅനാ ലക ഹത്താ തകൂന അഗ്ന ഖുറൈശൻ റജുല, ഞങ്ങൾ നിനക്ക് വേണ്ടി പൈസ സ്വരുക്കൂട്ടി തരാം, ഖുറൈശികളിൽ ഏറ്റവും വലിയ പണക്കാരനാക്കി തരാം നിന്നെ, ഖുറൈശികളിലെ ഏറ്റവും സമ്പന്നൻ നീ ആകുവോളം പണം ഞങ്ങൾ വേണമെങ്കിൽ തരാം. വൈകാൻ അബിക്കൽ ബാ, ഇനി അതല്ല നിനക്ക് ബാച്ചാണെങ്കിൽ, ബാച്ച് എന്നാൽ ലൈംഗിക മോഹത്തിനാണ് ബാച്ച് എന്ന് പറയുക. ഫഖ്തർ അയ്യ നിസായി ഖുറൈശിൻ ഷിയത്ത്, ഖുറൈശികളിലെ ഏത് പെണ്ണിനെ വേണോ നീ പറയുക, ഫൽനുസവ്വിജ്ക അശറ, പത്തെണ്ണത്തിന് വിവാഹം കഴിപ്പിച്ചു തരാം. വേറെ ചില റിവായത്തുകളിൽ കാണാം നിനക്ക് അധികാരമാണ് വേണ്ടതെങ്കിൽ പറ, നിന്നെ ഞങ്ങൾ നേതാവാക്കാം, നിന്റെ കാര്യം ഞങ്ങൾ അനുസരിക്കാം, നിന്നെ ഞങ്ങൾ അധികാര സ്ഥാനത്ത് ഇരുത്താം. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അധികാര വാഗ്ദാനം സ്വീകരിച്ചില്ല എന്നതിൽ വലിയ തെളിവുണ്ട്. എന്താണത്? ചില ആളുകൾ പറയുന്നത് പോലെ ആദ്യം നന്നാവേണ്ടത് ഭരണമാണ് എന്ന കാര്യമല്ല ശരി. ആദ്യം അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, തലയിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്നതല്ല ശരി. മറിച്ച് ഇസ്ലാം അത് ഉദ്ദേശിക്കുന്ന ഇസ്ലാഹ്, ഇസ്ലാം ഉദ്ദേശിക്കുന്ന നന്മ അത് വ്യക്തികളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്, എന്നിട്ട് മുകളിലേക്ക് പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും എന്തു ചെയ്യുകയില്ല, യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. നജ്ജാഷി എന്നൊക്കെ മുസ്ലിം ആയിട്ടുണ്ട്, പക്ഷെ ആ സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, നിസ്കരിക്കാൻ വരെ അവിടെ ആരും ഉണ്ടായിട്ടില്ല മരണപ്പെട്ടപ്പോൾ. അപ്പൊ നോക്കൂ, അതുകൊണ്ട് കാര്യമുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് തീരുമാനിച്ചിട്ടില്ല, അത് അധികാരം വാങ്ങാം എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നല്ല ഇവരെ ശരിയാക്കി കൊണ്ടുവരാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചോ? ഇല്ല. അതുകൊണ്ട് ഫലം ഉണ്ടാവുകയില്ല. ശരിയാണ്, ഹക്കിന് അധികാരത്തിന്റെ സഹായം ഉണ്ടായാൽ, ഹക്കിന് അധികാരത്തിന്റെ സഹായമുണ്ടായാൽ അതുകൊണ്ട് ഫലങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് എല്ലാ സമയത്തും സമൂഹത്തിൽ ആരുടെയും ഒരു നിലക്കും പിന്തുണയില്ലാതെ വെറും അധികാരസ്ഥാനത്തെ ചിലർ സഹായിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അധികാരത്തിന് ഫലമുണ്ടാകും എന്നതിൽ സംശയമില്ല. നജ്ജാഷി അവിടെ ചെന്ന മുസ്ലിമീങ്ങളെ സഹായിച്ചില്ലേ? അവരെ സ്വീകരിച്ചില്ലേ? സ്വീകരിച്ചിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യസഉ ബിൽ ഖുർആൻ, ഇന്നല്ലാഹ യസഉ ബിസ്സുൽത്താൻ മാ ലാ യസഉ ബിൽ ഖുർആൻ, അള്ളാഹു ഖുർആൻ കൊണ്ട് തടയാത്ത പലതിനെയും സുൽത്താനെ കൊണ്ട് തടയും എന്ന് പറഞ്ഞാൽ, ഈമാൻ ദുർബലമായ, ഹൃദയത്തിൽ ഈമാൻ ഉറച്ചിട്ടില്ലാത്ത ആളുകൾ ഖുർആനിന്റെ താക്കീദുകൾ, അതിന്റെ ഉപദേശം സ്വീകരിക്കുകയില്ല, അത് അവരുടെ ഹൃദയം തകരാറായതുകൊണ്ടാണ്. എന്നാൽ മര്യാദ പഠിപ്പിക്കുന്ന, തിന്മകൾക്ക് ശിക്ഷ നൽകുന്ന ഒരു സുൽത്താൻ ഉണ്ടെങ്കിൽ അയാളെ പഠിച്ചിട്ട് മിണ്ടാതിരിക്കും, തിന്മകൾ ചെയ്യാതിരിക്കും. തിന്മ സമൂഹത്തിൽ ഇല്ലാതിരുന്നാൽ ആ സമൂഹത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം വർഷിക്കും. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ പറഞ്ഞിട്ടുണ്ട്, വഖുർ റബ്ബി അൻസിൽനി റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ, അള്ളാഹു നീ എനിക്ക് ഒരു സുൽത്താനൻ നസീർ ഏർപ്പെടുത്തി തരണം, അധികാരത്തിന്റെ സഹായം ഏർപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഖൈർ ഉണ്ടാകും. പക്ഷേ ഇസ്ലാഹ് തുടങ്ങേണ്ടത് അവിടെ നിന്നല്ല, നന്മ ഉണ്ടാക്കൽ തുടങ്ങേണ്ടത് ഭരണതലത്തിലല്ല, അത് അട്ടിമറിക്കാനല്ല ആദ്യം ശ്രമിക്കേണ്ടത്, മറിച്ച് വ്യക്തികളെ നന്നാക്കാനാണ് ശ്രമിക്കേണ്ടത്. എങ്കിൽ അധികാരം തനിയെ കൈവരുമെന്നാണ്, അത് തനിയെ കൈവരും എന്നാണ്. മദീനയുടെ അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത് നോക്കൂ, ഒരു സൈന്യത്തെയും നയിച്ചിട്ടല്ല, വാളെടുത്തിട്ടല്ല അത് ലഭിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വശം അവിടെ ഉണ്ട്, അതുകൊണ്ട് സഹായം ലഭിക്കുമെന്നത് വേറെ കാര്യം. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഇൽം, അദ്ദേഹത്തിന്റെ അറിവ് എവിടെയാണുള്ളത്? അദ്ദേഹത്തിന്റെ അറിവ് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ബാക്കിയായുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ബുൽഖയ്യിം റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ വിജ്ഞാനം എവിടെയാണുള്ളത്? അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ബാക്കിയായുണ്ട്. എന്നാൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ വിജ്ഞാനം എവിടെയെന്ന് ചോദിച്ചാൽ ആ സൗദി അറേബ്യ മുഴുവനാണ്, നാടൊന്നാകെയാണ്. എന്താണ് കാരണം? അദ്ദേഹത്തിന് അധികാരത്തിന്റെ സഹായം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുകയുണ്ടായി. അതുകൊണ്ട് ദഅവത്ത് വ്യാപിപ്പിക്കാൻ, അത് എല്ലായിടങ്ങളിലും എത്തിക്കാൻ, അതിന് പ്രതിബന്ധമായി നിൽക്കുന്ന, ദഅവത്തിന് പ്രതിബന്ധമായി നിൽക്കുന്ന തടസ്സങ്ങളെ തട്ടി നീക്കാൻ അതുകൊണ്ട് സാധിച്ചു. തൗഹീദി ദഅവത്ത് കൊണ്ടാണ് അധികാരവും അതുപോലെ ആധിപത്യവും ലഭിക്കുക എന്നതിന് എമ്പാടും തെളിവുകളുണ്ട്. അതിന് അനുഭവ, അത് അനുഭവ യാഥാർത്ഥ്യമാണ്. അടുത്ത കാലത്ത് വരെ സംഭവിച്ച കാര്യമാണ്. ഏതാണ്ട് 300 വർഷങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയിൽ നടന്ന കാര്യമാണ് ഈ പറയുന്നത്. തൗഹീദി ദഅവത്തുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ നോക്കൂ, അധികാരത്തിന്റെ സഹായം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന് അതിന് സ്വാധീനമുണ്ട്. അതുകൊണ്ട് നീ ഇന്ന് തൗഹീദ് പറഞ്ഞാൽ, തൗഹീദിന് വേണ്ടി പണിയെടുത്താൽ ഒരു ചിലപ്പോൾ നിന്റെ ജീവിതകാലത്ത് അതിന്റെ ഫലം കണ്ടുകൊള്ളണമെന്നില്ല, നമ്മുടെ ഈ തലമുറയിൽ കണ്ടുകൊള്ളണമെന്നില്ല. നമ്മൾ ദീൻ സംസാരിക്കുന്നത്, ദീൻ പ്രചരിപ്പിക്കുന്നത് അത് ഇഖ്ലാസോടെയാണെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ഫലം ഉറപ്പാണ്. ചിലപ്പോൾ ഫലം നമ്മൾ ജീവിച്ചിരിക്കെ കാണണമെന്നില്ല, പക്ഷെ അടുത്ത തലമുറ അല്ലെങ്കിൽ അതിനടുത്ത തലമുറ അവർ അത് ഇതുമായി മുന്നോട്ട് പോകാൻ, ഇതുമായി നാടുകൾ അവരുടെ കീഴിൽ വരാൻ ഒരുപക്ഷെ നാം എന്ന് പറയുന്ന ഒരു സത്യം കാരണമായേക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ തുടക്കം നോക്കൂ. അവിടുത്തെ കാലശേഷം നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? കിസ്ര, കൈസർ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന് കീഴിൽ വരിക. ഈ തൗഹീദ് അത് അങ്ങനെയാണ്. കേട്ടിട്ടുണ്ടാവും ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള, അദ്ദേഹവും അലു സഊദ് ഭരണകൂടത്തിലെ അവരുടെ പൂർവ്വപിതാവായ ഇബ്നു സഊദും ആദ്യമായി കണ്ടുമുട്ടിയ രംഗം, കണ്ടുമുട്ടിയ രംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്ര, ഭരണാധികാരിയായ ഇബ്നു സഊദ് മുഹമ്മദ് അബ്ദുൽ വഹാബിനോട് പറയട്ടെ, പറഞ്ഞു അത്ര, അബ്ഷിർ, സന്തോഷിച്ചുകൊള്ളുക, നിങ്ങളെ ഞങ്ങൾ സഹായിക്കും, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞത്രേ, എന്താ അദ്ദേഹം തിരിച്ചു പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ ഇൽമിന്റെ ഇജ്ജത്ത് അതിൽ കാണാൻ പറഞ്ഞ മറുപടിയിൽ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ബൽ അബ്ഷിർ, അല്ല നിങ്ങൾ സന്തോഷിച്ചോളൂ, ഈ ദീനിന് വേണ്ടി ആര് നിലകൊണ്ടോ അവൻ അള്ളാഹു സഹായിക്കും. മനസ്സിലാവോ? നിങ്ങൾ വലിയ കാര്യമായിപ്പോ നിങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞത് നമ്മളാകെ കുടുങ്ങിയിരിക്കായിരുന്നു. ആ ഇദീനാണ് ഇജ്ജത്ത് ഉള്ളത്, ഇതിനു വേണ്ടി ആര് നിലകൊണ്ടോ അവന് വേണ്ടിയാണ് അവൻ നിലകൊള്ളുന്നത്. നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞപ്പോ എന്താണ് തിരിച്ചുള്ള മറുപടി? ബൽ അബ്ഷിർ, അല്ല നിങ്ങൾ സന്തോഷിച്ചോളൂ, ഈ ദീനിന് വേണ്ടി ആര് നിലകൊണ്ടാലും അവനെ അള്ളാഹു സഹായിക്കും, അവന് അള്ളാഹു സുബ്ഹാനഹു വതആല അധികാരവും സൗകര്യവും നൽകും എന്നാണ്. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഭരണം നൽകാം എന്ന അവരുടെ ഓഫറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ അത് എടുത്തിട്ട് പിന്നെ ബാക്കി നോക്കാം എന്ന രൂപത്തിലല്ല പ്രതികരിച്ചത്. ഉത്ബത്തുബ്നു റബീഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുകയാണ്, സമ്പത്ത് വേണോ, ഖുറൈശികളിൽ ഏറ്റവും വലിയ സമ്പന്നനാക്കി തരാം, അല്ല സ്ത്രീകൾക്ക് സ്ത്രീകളോടുള്ള ആഗ്രഹമാണോ, ഇഷ്ടമുള്ള പെണ്ണിനെ പറഞ്ഞോളൂ, 10 എണ്ണത്തിന് വിവാഹം ചെയ്തു തരാം, അധികാരം വേണോ അത് തരാം. ഈ വർത്തമാനങ്ങളൊക്കെ ഉത്ബത്തുബ്നു റബീഅ പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫറഖ്ത, ഫറഖ്ത, കഴിഞ്ഞോ, പറഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിച്ചു. ഖാല നഅം, അവൻ പറഞ്ഞു അതെ. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാമീം, തൻസീലും മിനർ റഹ്മാനിർ റഹീം, കിതാബും ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയൻ ലിഖൗമി യഅലമൂൻ ബശീറൻ വനദീറ فأعرض أكثرهم فهم لا يسمعون وقالوا قلوبنا في أكنة مما تدعونا إليه وفي آذاننا وقر ومن بيننا وبينك حجاب فاعمل إننا عاملون ينننا نبي صلى الله عليه وسلم إي سورة سورة فصلت ودان ترغي نوكنا كبيدة بديشا سحر بديشا جولسن بديشا അങ്ങനെ അറബികളുടെ വലിയ വർത്തമാനങ്ങളൊക്കെ പഠിച്ച ഉത്ബത്തുൻ റബിയ അവന്റെ രണ്ട് കൈകൾ പിന്നിലേക്ക് കെട്ടി അത്ഭുതം കൂറി അത് കേട്ടു നിന്നു എന്നാൽ രണ്ട് കൈകളും പിന്നിൽ കെട്ടി അവൻ കേൾക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി ഓതി ഈ സൂറത്തിലെ 13-ാമത്തെ ആയത്തിലെത്തിയെന്നാൽ എന്താണ് അള്ളാഹു പറഞ്ഞത് അവസാനം? ഫഇൻ അഅറദു ഫഖുൽ അൻദർതുകും സാഇഖത മിസ്ല സാഇഖതി ആദി വസമൂദ്. ഫഇൻ അഅറദു അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫഖുൽ പറയൂ നബി അൻദർതുകും ഞാൻ നിങ്ങൾക്ക് ഇതാ താക്കീത് നൽകിയിരിക്കുന്നു. സാഇഖത ഒരു സാഇഖത്തിനെ കുറിച്ച് ഒരു ഘോര ശബ്ദത്തെ കുറിച്ച് മിസ്ല സാഇഖതി ആദി വസമൂദ് ആദിനും സമൂദിനും ആ ഗോത്രങ്ങൾക്ക് വന്നു ഭവിച്ച ആ ഘോരമായ ശിക്ഷയെക്കുറിച്ച് ആ ശബ്ദത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. ഇത് കേട്ടപ്പോൾ ഉത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ ഒത്തി പിടിച്ചു, എന്നിട്ട് പറഞ്ഞു ഹസ്ബുക് ഹസ്ബുക് മതി മതി എന്ന് പറഞ്ഞ് അവൻ അന്താളിച്ച് പിന്നിലേക്ക് പോയി. അവൻ പോയി വരുമ്പോൾ അവൻ അയച്ച ആളുകളിൽ ചിലർ പറഞ്ഞു പോയ മുഖവുമായിട്ടല്ല ഉത്ബ തിരിച്ചു വരുന്നത്, പോയ ആളല്ല ഈ തിരിച്ചു വരുന്നത്. അങ്ങനെ ഖുറൈശികൾ ഉത്ബത്തുൻ റബിയയുടെ അരികിൽ ചെന്നു, എന്നിട്ട് ചോദിച്ചു മാ വറാഅക് എന്തുണ്ടായി പോയിട്ടെന്തായി? ഉത്ബത്തുൻ റബിയ പറഞ്ഞു മാ തറക്തു ശൈഅൻ അറാ അന്നകും തുകല്ലിമൂന ബിഹി ഇല്ലാ കല്ലംതു. നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ളതൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊക്കെ ഞാൻ മുഹമ്മദിനോട് പറഞ്ഞിട്ടുണ്ട്. ഖാലു ഫഹൽ അജാബക്, അവർ ചോദിച്ചു എന്താണ് മറുപടി പറഞ്ഞത്? അപ്പോ ഉത്ബ അള്ളാഹുവിന്റെ പേരിൽ ഉത്ബ സത്യം ചെയ്തിട്ട് പറഞ്ഞു മാ ഫഹിംതു ശൈഅ മിമ്മാ ഖാല, പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഗൈറ അന്നഹു ഖാൽ, മറിച്ച് മുഹമ്മദ് എന്തു പറഞ്ഞു? ഉന്ദിറുക്കും സായഖത മിസ്ല സായഖത ആദി വസമൂദ്, ആദി സമൂദ് ഗോത്രങ്ങൾക്ക് വന്നു ഭവിച്ച ശിക്ഷ ആ ഘോര ശബ്ദത്തെ കുറിച്ച് താക്കീത് നൽകിയുണ്ടായി. ഖാലു ഖുറൈശികൾ പറഞ്ഞു വൈലക്, നീ എന്താണ് ഈ പറയുന്നത്? യുകല്ലിമുക റജുലു ബിൽ അറബിയ ലാ തദ്രി മാ ഖാൽ, ഒരാൾ നിന്നോട് അറബിയിൽ സംസാരിച്ചിട്ട് നിനക്ക് അറിയില്ല മനസ്സിലായില്ല. നമ്മൾ പറയാറില്ലേ മലയാളത്തിലല്ലേ പറഞ്ഞ് എന്നതുപോലെ അവർ ചോദിക്കാണ് യുകല്ലിമുക റജുലു ബിൽ അറബിയ ലാ തദ്രി മാ ഖാൽ, അയാൾ നിന്നോട് അറബിയിൽ സംസാരിച്ചിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അവൻ പറഞ്ഞു ലാ വല്ലാഹ് മാ ഫഹിംതു ശൈഅ മിമ്മാ ഖാല ഗൈറ ദിക്ര സായിഖ, അസായിഖത്തിനെ കുറിച്ച് പറഞ്ഞതല്ലാതെ വേറൊന്നും എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പറഞ്ഞതിന്റെ അർത്ഥം തിരിഞ്ഞില്ല എന്നല്ല, മറിച്ച് അവൻ ഖുർആനിന്റെ അള്ളാഹുവിന്റെ കലാമിൽ റബ്ബിന്റെ സംസാരത്തിൽ അവൻ അന്താളിച്ചു പോയി. അവൻ പറഞ്ഞു ഞാൻ ഷിഅർ കേട്ടിട്ടുണ്ട്, ഇത് ഷിഅറല്ല, ഞാൻ കവിത കേട്ടിട്ടുണ്ട്, കവിതയല്ല. ഞാൻ കഹാനത്ത് ജ്യോത്സ്യന്മാരുടെ സംസാരം കേട്ടിട്ടുണ്ട്, അത് ജ്യോത്സ്യന്മാരുടെ സംസാരമല്ല. എന്നിട്ട് അവൻ ഖുറൈശികളോട് പറഞ്ഞു നിങ്ങൾ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആളെ വിട്ടേക്കു, അദ്ദേഹത്തെ അറബികൾ ആരെങ്കിലും എന്തെങ്കിലും അപകടപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പണി ഒഴിവായി, അവർ ചെയ്തു. ഇനി അദ്ദേഹം അറബികൾക്കുമേൽ വിജയിക്കുകയാണെങ്കിൽ ഫമുൽക്കുഹു മുൽക്കുക്കും വൈസുഹു വൈസുക്കും, അദ്ദേഹത്തെ അധികാരങ്ങളുടെ അധികാരമാണ്, അദ്ദേഹത്തിന്റെ ആളുകളല്ലേ, അദ്ദേഹത്തിന്റെ ഐസ് അദ്ദേഹത്തിന്റെ ഉയർച്ചയും അദ്ദേഹത്തിന്റെ പ്രതാപവും നിങ്ങളുടെ പ്രതാപമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ചില റിവായത്തുകൾ കാണുന്നത് പോലെ ഉത്ബത്തുൻ റബിയ മുസ്ലിമായി പോകേക്കുമോ എന്നവർക്ക് പേടി തോന്നി. ഉത്ബയെ പോലെയുള്ള ചില ആളുകൾ മുസ്ലിമായാൽ അതവർക്ക് വലിയ ക്ഷീണമാണ്. ആഷ എന്നു പേരുള്ള ഒരു കവിയുണ്ടായിരുന്നു, ജാഹിലിയത്തിൽ അങ്ങേയറ്റം അറിയപ്പെട്ട കവിയാണ്. 10 പ്രധാനപ്പെട്ട കവികളുണ്ട്, അത് 7 10 അഭിപ്രായമുണ്ട്. ആ കവിതകൾ സ്വർണലിപികളിൽ എഴുതി അവർ കാബയിൽ കാബക്കകത്ത് തൂക്കിയിട്ടിരുന്നു. അല്ലഖാത്തു സബ എന്നറിയപ്പെടുന്ന കവിതകൾ അതിലൊന്നാണ് ആഷയുടേത് എന്ന് പറയപ്പെടാറുണ്ട്. അല്ല 10 ഒന്നാണ് ആഷയുടേത്. അയാളുടെ ചരിത്രത്തിൽ കാണാം അയാൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നു എന്ന്. പക്ഷെ ഖുറൈശികൾ എന്തു ചെയ്തു? തിരിച്ചയച്ചു. കാരണം അയാളെങ്ങാനും മുസ്ലിം ആയാൽ വലിയ ക്ഷീണമാണ്, അത്രയും അവരുടെ സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളാണ്. തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു അപകടത്തിൽപ്പെട്ട ആൾ മരിച്ചു എന്നാണ്. നോക്കുക നിങ്ങൾ എവിടെ വെച്ചാണ് ഹിദായത്ത് നഷ്ടം വന്നത് സ്വീകരിക്കാറായി, പക്ഷെ ദുനിയാവിന്റെ താല്പര്യത്തിനോട് തിരിച്ചുപോയി മരിച്ചു. ഉത്ബത്തുബ്നു റബീഅ ഇസ്ലാം സ്വീകരിക്കുമോ എന്ന് പേടിച്ചിട്ട് അബൂജഹൽ പറഞ്ഞു എന്നാണ്. എന്ത്? ഉത്ബ മുഹമ്മദിന്റെ വീട്ടിൽ പോയപ്പോൾ സൽക്കാരം വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി, താമു വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് ഉത്ബയോട് പറഞ്ഞത്രേ, എന്ത്, നമ്മള് നല്ല ഭക്ഷണം തരാം, നല്ല സമ്പത്ത് തരാം. ഇതവന് ആകെ അവന്റെ അഭിമാനം കേടുവരുന്ന രൂപത്തിലായി. അത് അബൂജഹലിന് അറിയാം. അത് പറഞ്ഞാൽ അവൻ അതിന്റെ പേരിൽ രോഷം കൊള്ളും, പിന്മാറുമെന്ന്. ഉത്ബ പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല ഞാൻ നിങ്ങളിൽ ഏറ്റവും സമ്പന്നനാണ് എന്ന്. നോക്കൂ നിങ്ങൾ ദുനിയാവിലെ വിഭവങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ ഇമാനിൽ നിന്ന് തടയുന്നത് എന്ന്. അതുകൊണ്ടാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവർ ആരാണെന്ന് ചോദിച്ചപ്പോൾ ദുആഫാഉൻ നാസ്, ജനങ്ങളിലെ ദുർബലരാണ്. നബിമാരെ ആദ്യം പിൻപറ്റുക സമൂഹത്തിലെ പാവങ്ങളായിരിക്കും, കാരണം അവർക്ക് ഇതുപോലത്തെ ദുരഭിമാനങ്ങൾ പൊതുവെ ഉണ്ടാവുകയില്ല. ഗോള ആകാശം താഴെ ഭൂമി എന്നല്ലാതെ ആളുകൾക്കിടയിൽ എന്ത് ഇങ്ങനെയുള്ള ദുരഭിമാനങ്ങൾ പാവങ്ങൾക്ക് പൊതുവെ ഉണ്ടാവുക. അതുകൊണ്ട് നബിമാർ അള്ളാഹുവിന്റെ ഹക്കുമായി വരുമ്പോൾ ആദ്യം സ്വീകരിക്കുന്നവർ അധികവും ആരായിരിക്കും? പാവങ്ങളായിരിക്കും. അവരെല്ലാവരും പാവങ്ങളായിരിക്കും എന്നല്ല, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധനികനായിരുന്നു. അവരിൽ വലിയ സമ്പന്നത ഉണ്ടായിരുന്ന, വലിയ സമ്പത്തിന് ഉടമയായിരുന്ന, വലിയ സ്ഥാനം സമൂഹത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ പണക്കാരനായിരുന്നു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പണക്കാരനായിരുന്നു, പക്ഷെ ഭൂരിപക്ഷം പേരും സാധുക്കളായിരിക്കും. വേഗം വേഗം പിൻപറ്റുന്നവരിൽ അധികവും, നബിമാരെ പിൻപറ്റുന്ന സത്യം സ്വീകരിക്കുന്നവരിൽ അധികവും പാവങ്ങളായിരിക്കും. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള ഒരു കഥ ഈ സൂറത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പൊതുവെ രേഖപ്പെടുത്തിയത് കാണാം. ഇത് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്ന സംഭവമാണ്. ഉത്ബത്തുബ്നു റബീഅ ഇതുപോലെ ചെയ്തു എന്നത്, എന്നാൽ അവൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാം അവൻ സ്വീകരിച്ചിട്ടില്ല. ഖുർആൻ അവരെ എല്ലാം അത്ഭുതപ്പെടുത്തിയ, അവർക്ക് മറുപടിയില്ലാതായ ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് അവർ എന്തു പറഞ്ഞത്, ആളുകളോട് പറഞ്ഞത്, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. വൽഗൌ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ, ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ ഒച്ച ഉണ്ടാക്കുക നിങ്ങൾ അതിജയിക്കാൻ വേണ്ടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വീട്ടുമുറ്റത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു മക്കയിൽ വെച്ച്. ഖുർആൻ പാരായണം ചെയ്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയും. അപ്പോ അറബികളിലെ സ്ത്രീകളും കുട്ടികളും ഒക്കെ വന്നിട്ട് ഈ അത്ഭുതത്തോടെ അബൂബക്കർ സിദ്ദീഖിന്റെ നിസ്കാരവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിലും എല്ലാം നോക്കുകയാണ്, ഖുർആൻ കേൾക്കുകയാണ്. ഇതവർക്ക് പ്രയാസമായി. എന്താ, അവരതിൽ വീണുപോകുമോ, ഇസ്ലാം സ്വീകരിച്ചേക്കുമോ എന്ന് പേടിച്ചു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്ത്, നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, പുറത്ത് നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് ചെയ്താൽ മതി, പുറത്തും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട് വിട്ടുപോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴി ഇബ്നു ദഖിനയെ കാണുകയാണ്, മുശ്രിക്കാണ് ആള്. അത് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? എന്റെ ജനങ്ങൾ എന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ പോടുന്നില്ല, ഞാൻ നാട് വിട്ടു പോവുകയാണ്. മുശ്രിക്കായിരുന്ന ഇയാൾ പറഞ്ഞു, നിങ്ങളെ പോലുള്ള ആൾ പോലുള്ള ആളുകൾ നാട് വിട്ടുപോകാൻ പാടില്ല, നിങ്ങളെ പോലുള്ള ആളുകളെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും പാടില്ല, നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന, സാധുജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന, അതിഥിയെ ആദരിക്കുന്ന നല്ല ആളാണ്, അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ എന്റെ ജിവാറിലാണ്, എന്റെ ജിവാറിലാണ്, എന്റെ അഭയത്തിന് കീഴിലാണ്. ഇങ്ങനെ അഭയം നൽകുന്ന ഒരു പതിവ് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ ഒരാൾ അഭയം കൊടുത്ത ആളുടെ അഭയം പിന്നീട് മറ്റുള്ള ആളുകൾ ലംഘിക്കുകയില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയാളുടെ ഈ ഉറപ്പിൽ തിരിച്ചുപോയി. തിരിച്ചുപോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂബക്കറിനെയും കൂട്ടി കുഫാറുകളുടെ അരികിലേക്ക് ഇബ്നു ദഖിനെ ചെന്നിട്ട് പറഞ്ഞു, ഇതാ അബൂബക്കറിനെ പോലുള്ള ആൾ പോകാൻ പാടില്ല, പുറത്താക്കാനും പാടില്ല. അബൂബക്കർ തന്റെ വീട്ടിനകത്ത് അള്ളാഹുവിനെ ആരാധിച്ചുകൊള്ളട്ടെ എന്ന് മുശ്രിക്കുകൾ ഇബ്നു ദഖിനോട് തിരിച്ചു പറഞ്ഞു, പരസ്യമാക്കാൻ പാടില്ല. എന്നിട്ട് അവർ പറയണം, ഫഇന്ന ഖദ് ഖശീന അൻ യഫ്തിന അബ്നാഅന വനിസാഅന, സഹീഹ് ബുഖാരിയിൽ കാണാം, ഞങ്ങൾ പേടിക്കുന്നു, എന്ത്, അബൂബക്കർ ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഫിത്നയിലാക്കി കളയുക, കുഴപ്പത്തിലാക്കി കളയും. അവരുടെ ദീൻ മാറ്റാൻ കാരണമാകും. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പിന്നെ ഇബ്നു ദഗ്നയുടെ വാക്ക് കേട്ട് നിസ്കാരം വീട്ടിനുള്ളിലേക്ക് മാറ്റി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സുമ ബദാലി അബൂബക്കറിൻ, പിന്നെ അബൂബക്കറിന് തോന്നി ഇതിന്റെ ആവശ്യമില്ല, പുറത്തു തന്നെ വീണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ തുടങ്ങി. വീണ്ടും എന്തുണ്ടായി? ഫയതഖസ്സഫു അലൈഹി നിസാഉൽ മുശ്രിക്കീൻ വഅബ്നാഉഹും, മുശ്രിക്കുകളുടെ സ്ത്രീകളും കുട്ടികളൊക്കെ നോക്കാൻ തുടങ്ങി. യജബൂല യൻദുറൂന ഇലൈ, അത്ഭുതത്തോടെ അവർ നോക്കുന്നു. വകാന അബൂബക്കറിൻ റജുലൻ ബക്കാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേഗം കരയുന്ന ആളായിരുന്നു. ലാ യംലിഖു ദംഅഹു ഹീന യഖ്റഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കണ്ണീർ അടക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധിച്ചിരുന്നില്ല. ഫഅഫ്സഅ ദാലിക അശറാഫ ഖുറൈശി മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിലെ നേതാക്കന്മാർക്ക് അത് അവർക്ക് വീണ്ടും പേടിയുണ്ടാക്കി. അവർ ഇബ്നു ദഗ്നയെ വീണ്ടും വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങൾ അബൂബക്കറിന് ഇങ്ങനെ ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടാൽ, നിങ്ങൾ അഭയം കൊടുത്തുകൊണ്ടാൽ. അബൂബക്കർ അത് പരസ്യമായി വീണ്ടും ഇബാദത്ത് ആരംഭിച്ചിരിക്കുന്നു. അലന സലാത്ത് വൽ ഖിറാഅ, നിസ്കാരവും ഖിറാഅത്തും ഒക്കെ പരസ്യമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും ഫിത്നയിലാക്കി കളയുമെന്ന് ഞങ്ങൾ പേടിക്കുന്നു. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ വെച്ച് തന്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യുന്നുവെങ്കിൽ ചെയ്തോട്ടെ, ഇനി അതല്ല അതിന് വിസമ്മതിക്കുകയാണെങ്കിൽ നീ കൊടുത്ത ജിവാർ അത് തിരികെ വാങ്ങണം. അങ്ങനെ ഇബ്നു ദഗ്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്നു, എന്നിട്ട് പറഞ്ഞു, ഇതാ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഫഇന്നി ലാ ഉഹിബ്ബു അൻ തസ്മഅ അൽ അറബു അന്നി ഉഖ്ഫിർതു ഫി റജുലിൻ അഖ്തുലഹ്, ഞാൻ അഭയം കൊടുത്ത ഒരാളുടെ അഭയം ജനങ്ങൾ ലംഘിച്ചു എന്നൊരു ദുഷ്പേര് എനിക്ക് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ ഇത് നിർത്തുന്നില്ലെങ്കിൽ എന്റെ ജിവാർ എനിക്ക് തിരിച്ചറിയണം, നമ്മളെ കരാർ അസാധുവാക്കണം. ഖാല അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞു, ഇന്നി അറുദ്ദു ഇലൈക ജിവാറക, നിന്റെ അഭയം ഞാൻ നിനക്ക് തിരിച്ചു തന്നിരിക്കുന്നു. വഅർദാ ബിജിവാരില്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അഭയത്തിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതിന് തൊട്ടു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും രണ്ടുപേരും ഹിജ്റ പോയ സംഭവം വിവരിക്കുന്ന ഹദീസിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഈ കാര്യം, ഇബ്നു ദഗ്നയുടെ ഈ സംഭവം പറയുന്നത് സഹീഹ് ബുഖാരിയിൽ നമുക്കത് കാണാം. ഖുർആൻ കേൾക്കുക എന്നത് അവരിൽ പ്രമുഖരായ ആളുകളുടെ മനസ്സുമാറ്റിയ കാര്യമാണ്. സൂറത്തുൻ നജ്മ് അവതരിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? സൂറത്തുൻ നജ്മിലാണ് ആദ്യമായി തിലാവത്തിന്റെ സുജൂദ് ഇറങ്ങിയത്. സൂറത്തുൻ നജ്മിലാണ് ആദ്യമായി തിലാവത്തിന്റെ സുജൂദ് അവതരിച്ചത്. ഇഖ്റാ ബിസ്മി എന്ന സൂറത്തിൽ അവസാനം തിലാവത്തിന്റെ സുജൂദ് ഉണ്ട്, പക്ഷെ അതിലെ ആദ്യ അഞ്ച് ആയത്തുകളാണ് ആദ്യം ഇറങ്ങിയത്, ബാക്കിയുള്ളത് പിന്നെ അവതരിച്ചതാണ്. സൂറത്തുൻ നജ്മിൽ അവസാനത്തെ ആയത്ത് ഫസ്ജുദു ലില്ലാഹി വഅബുദു എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഓതിയപ്പോൾ എന്താണ് ഉണ്ടായത്? മുസ്ലിമും കേട്ടു നിന്ന മുസ്ലിമും മുശ്രിക്കും ഒക്കെ സുജൂദിൽ വീണു. ഫസ്ജുദു ലില്ലാഹി വഅബുദു എന്ന ആയത്ത് അവതരിച്ചപ്പോൾ അതാണ് അള്ളാഹുവിന്റെ കലാം. ഇത് സഹോദരങ്ങളെ, അത് ഇപ്പോൾ ഖുർആൻ കേട്ടാൽ, ഖുർആൻ ഓതിയാൽ തോന്നുന്നതിനേക്കാൾ ആ ഖുർആൻ മനസ്സിലാക്കാനും അതിന്റെ മധുരം നുകരാനും സാധിക്കണമെങ്കിൽ ഖുർആനിന്റെ ഭാഷ മനസ്സിലാക്കണം. ഖുർആനിന്റെ ഭാഷ അത് മനസ്സിലാക്കണം, അറബി ഭാഷ അത് മനസ്സിലാക്കുകയും ഖുർആനിന്റെ തഫ്സീർ മനസ്സിലാക്കുകയും ചെയ്യണം. ഒരാൾ മതവിജ്ഞാനം എത്ര അധികം നേടിയെടുക്കുന്നുവോ, ദീനിന്റെ വിധിവിലക്കുകളും ഇസ്ലാമിക വിശ്വാസവും അതൊക്കെ വിശദീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്, അത് എത്ര അധികം നേടിയെടുക്കുന്നുവോ അത്രയധികം ഖുർആനിൽ അവന്റെ തദബ്ബുർ വർദ്ധിക്കും. എന്നിട്ട് ഖുർആൻ നീ ഓതി നോക്കൂ, നേരത്തെ ഖുർആൻ ഓതിയതുപോലെയല്ല ഉണ്ടാവുക. അള്ളാഹുവിന്റെ കലാമിന്റെ പ്രത്യേകതയാണ്, ഒരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത പ്രത്യേകത. ഇത് ഓരോ തവണ ഓതുമ്പോഴും ഓരോ അനുഭവമാണ്, ഓരോ തവണ കേൾക്കുമ്പോഴും നോക്കൂ നിങ്ങൾ. ഒരു സൂറത്ത് പല ആളുകൾ ഓതുമ്പോൾ പല രൂപത്തിലാണ് കേൾക്കാൻ സാധിക്കുന്നത്. എത്ര എത്ര രൂപത്തിൽ അത് ഓതാൻ സാധിക്കും? മറ്റേത് ഗ്രന്ഥത്തിനുണ്ട് ഈ പ്രത്യേകത, അള്ളാഹുവിന്റെ കലാമിന്റെ പ്രത്യേകതയാണത്. അപ്പൊ അതിന്റെ ഭാഷ പഠിക്കുക എന്നത്, മതവിജ്ഞാനം കൂടുതൽ നേടുക എന്നത് ഖുർആനിന്റെ മനോഹാരിത കൂടുതൽ മനസ്സിലാകാൻ അത് സഹായിക്കും. അള്ളാഹു നമുക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം നൽകുമാറാകട്ടെ. നോക്കൂ, അള്ളാഹു പറയുന്നു, ഹാമീം തൻസീലുൻ മിൻ റഹ്മാനിർ റഹീം, ഹാമീം എന്നത് രണ്ട് അക്ഷരങ്ങളാണ്, ഹുറൂഫുൽ മുഖത്ത എന്നാണ് ഇതിൽ പറയുക. അലിഫ് ലാം മീം, അലിഫ് ലാം റാ, കാഫ് ഹാ, യാ, ഐൻ, സാദ് പോലെയുള്ള ഖുർആനിലെ അൽ ഹുറൂഫുൽ മുഖത്ത, സൂറത്തുകളുടെ തുടക്കത്തിൽ വന്നിട്ടുള്ള അക്ഷരങ്ങൾ. അതിനെക്കുറിച്ച് പലതവണ വിശദമായി നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ടുള്ള ഉദ്ദേശം, ധാരാളം സലഫുകൾ പറഞ്ഞതുപോലെ ഖുർആനിന്റെ ഇജാസ് അവരെ ബോധ്യപ്പെടുത്തുക, അഥവാ ഖുർആനിന്റെ അമാനുഷികത, ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ്, അവന്റെ സംസാരമാണ് എന്നത് അവരെ ബോധ്യപ്പെടുത്തുക. അവർക്ക് ഇതുപോലൊന്നും കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. കാരണം ഇതാ, ഈ അക്ഷരങ്ങൾ മാത്രമാണ് ഖുർആനിലുള്ളത്, നിങ്ങൾക്കറിയാവുന്ന അക്ഷരങ്ങൾ. അറബിയിലെ 28 അക്ഷരങ്ങളല്ലാതെ വേറൊന്നും ഖുർആനിലില്ല. എന്നിട്ടും ഇതുപോലൊന്നും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള അക്ഷരങ്ങൾ വന്ന സൂറത്തുകളിൽ ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറയുന്നത്. നോക്കൂ, തൊട്ടടുത്ത ആയത്ത് തന്നെ എന്താണ്? ഹമീം തൻസീലു മിനർ റഹ്മാൻ റഹീം. ഇത് ഈ ഖുർആൻ അത് തൻസീൽ ഇറങ്ങിയതാണ്. മിനർ റഹ്മാൻ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹു ഇല്ല. തൻസീൽ എന്നാൽ താഴേക്കിറങ്ങിയത് എന്നാണ് അതിന്റെ അർത്ഥം. കാരണം റബ്ബ് മുകളിലുള്ളവനാണ്, അതുകൊണ്ടാണ് അവൻ അവന്റെ കിതാബ് താഴേക്കിറക്കിയത്. അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത് ഇലൈഹി സാദുൽ കരീമു തയ്യിബ് വലഅമലു സാലിഹ് യർഫഉ, നല്ല വാക്കുകൾ അവനിലേക്ക് കയറി പോകുന്നു, സൽപ്രവർത്തനങ്ങൾ അതിനെ ഉയർത്തുന്നു മുകളിലേക്ക്. കാരണം അവൻ മുകളിലാണ്, ഏഴാകാശങ്ങൾക്ക് മുകളിലുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. റഹ്മാനും റഹീമുമായ അള്ളാഹു അവതരിപ്പിച്ചതാണ്. അപ്പൊ നോക്കൂ, ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് ലോകർക്ക് കാരുണ്യമായിക്കൊണ്ട്, കാരണം ഇത് റഹ്മാനും റഹീമുമായവൻ അവതരിപ്പിച്ചതാണ്. എന്താണ് റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ പേരിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ മൂന്ന് പേരുകൾ, അത് ബാക്കിയുള്ള പേരുകളുടെ ആശയങ്ങളെല്ലാം അടങ്ങുന്ന പേരുകളാണ് റബ്ബിന്റെ മൂന്ന് പേരുകൾ. അള്ളാഹ്, റഹ്മാൻ, അതുപോലെ റബ്ബ്. ഈ മൂന്ന് പേരുകൾ, അള്ളാഹ്, റബ്ബ്, അതുപോലെ റഹ്മാൻ. റഹ്മാൻ എന്ന പേര് അള്ളാഹുവിന് മാത്രം യോജിക്കുന്ന പേരാണ്. അതുകൊണ്ട് തന്നെ അത് സൃഷ്ടികൾക്ക് ആ പേര് നൽകുക പാടില്ലാത്തതാണ്, അബ്ദെന്ന് ചേർത്തിട്ടല്ലാതെ. സൃഷ്ടികളിൽ ഒരാളെയും യാ റഹ്മാൻ എന്ന് വിളിക്കാൻ പാടില്ലാത്തതാണ്, അബ്ദ് ചേർത്തിട്ടല്ലാതെ, അബ്ദുർ റഹ്മാൻ എന്നല്ലാതെ വിളിക്കുക പാടില്ല. റഹ്മാൻ എന്ന പേര് അള്ളാഹുവിന് മാത്രം യോജിക്കുന്ന പേരാണ്. അർറഹ്മാൻ എന്നാൽ എല്ലാ റഹ്മത്തും ഉള്ളവൻ. മലയാളത്തിൽ പെട്ടെന്ന് ഈ ഭാഷയുടെ പരിമിതി കൊണ്ട് അതിന് പരമകാരുണികൻ എന്നെല്ലാം നാം അർത്ഥം പറയാറുണ്ട്. അത് ഭാഷയുടെ പരിമിതി കൊണ്ടാണ്. റഹ്മാൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവിധ റഹ്മത്തും ഉള്ളവൻ, റഹ്മത്ത് അവന്റെ വിശേഷണമാണ് എന്നാണ് റഹീമിന്റെ അർത്ഥം. അർ റഹീം എന്നാൽ റഹ്മത്ത് നൽകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. റഹ്മത്ത് നൽകുന്നവൻ, റഹ്മാൻ എന്ന പേര് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ അർറഹ്മത്തുൽ വാസിഅ, അതിവിശാലമായ കാരുണ്യത്തെയാണ്. എന്നാൽ റഹീം എന്ന പേര് സൂചിപ്പിക്കുന്നത്, ശ്രദ്ധിക്കുക, അർറഹ്മത്തുൽ വാസില, സൃഷ്ടികളിലേക്ക് എത്തുന്നവന്റെ കാരുണ്യമാണ്. മനസ്സിലായില്ലേ? റഹ്മാൻ എന്ന പേര് സൂചിപ്പിക്കുന്നത് അർറഹ്മത്തുൽ വാസിഅ, റഹീം എന്ന പേരിലുള്ളത് അർറഹ്മത്തുൽ വാസില. ഒന്ന് അള്ളാഹുവിന്റെ അതിവിശാലമായ കാരുണ്യം, മറ്റൊന്ന് സൃഷ്ടികളിലേക്ക് എത്തുന്ന അവന്റെ കാരുണ്യം. അതാണ് റഹീം എന്ന പേരിന്റെ അർത്ഥം. റഹീം എന്ന പേര് അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന അർത്ഥത്തിലല്ലാതെ പൊതുവെ കരുണ കാണിക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ സൃഷ്ടികളെ വിളിക്കാം. അബ്ദ് ചേർക്കാതെ വിളിച്ചാൽ തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹു ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനുകളോട് റഊഫാണ്, റഅഫത്തുള്ളക്, ദയയുള്ള ആളാണ്, റഹീമാണ്. മുഅ്മിനുകളോട് കാരുണ്യമുള്ള വ്യക്തിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ സിഫത്താണ്, അവന്റെ വിശേഷണമാണ് കാരുണ്യം, അവന്റെ വിശാലമായ വിശേഷണമാണ് കാരുണ്യം. റബ്ബന വസ്അത കുല്ല ശൈഇ റഹ്മത വഇൽമ, ഞങ്ങളുടെ റബ്ബെ എല്ലാത്തിനെയും അറിവും കാരുണ്യവും കൊണ്ട്, നിന്റെ അറിവും കാരുണ്യവും എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ വിശാലമായിരിക്കുന്നു, അങ്ങനെയുള്ള റബ്ബെ എന്ന് മലായിക്കത്ത് അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്ത് സൂറത്ത് ഖാഫിറിൽ നമുക്ക് കാണാം. റഹ്മാൻ, റഹീം എന്ന രണ്ട് പേരുകളെ കുറിച്ച് അസ്മാ സിഫാത്തിന്റെ ദർസുകൾ നിങ്ങൾ സാധിക്കുമെങ്കിൽ കേൾക്കുക. അള്ളാഹുവിന്റെ പേരുകൾ വിശദീകരിക്കുന്ന ദർസുകൾ കേട്ടാൽ കൂടുതൽ അതേക്കുറിച്ച് വിശദാംശങ്ങൾ മനസ്സിലാകും. തൻസീലു മിനർ റഹ്മാൻ റഹീം, റഹ്മാൻ എന്നാൽ മുസ്ലിം എന്നോ കാഫർ എന്നോ വ്യത്യാസമില്ലാതെ കരുണ ചൊരിയുന്നവൻ എന്നാണ് അർത്ഥം. റഹീം എന്നാൽ നാളെ പരലോകത്ത് മുഅ്മിനുകൾക്ക് സ്വർഗത്തിൽ അവർക്ക് മാത്രം കരുണ ചൊരിയുന്നവനാണ് എന്നാണ് അർത്ഥം എന്നും ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ കൂടുതൽ ശരിയായ അഭിപ്രായം നേരത്തെ പറഞ്ഞ അർത്ഥമാണ്. അതായത് റഹ്മാൻ എന്നാൽ അതിവിശാലമായ കാരുണ്യമുള്ളവൻ എന്നാണ് അർത്ഥം. റഹീം എന്നാൽ സൃഷ്ടികൾക്ക് കാരുണ്യം നൽകുന്നവൻ എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത മനസ്സിലാക്കാൻ പോകുന്ന ഒരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ഖലഖ മിഅത റഹ്മ, അള്ളാഹു 100 കാരുണ്യം സൃഷ്ടിച്ചിട്ടുണ്ട്. റഹ്മത്ത് അവന്റെ വിശേഷണമാണ്, അതുപോലെ അവൻ സൃഷ്ടിച്ച കാരുണ്യവുമുണ്ട്. അവൻ സൃഷ്ടിച്ച കാരുണ്യമുണ്ട്. അതാണ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്, അത് 100 അംശമാണ്. 100 അതിൽ ഒന്നാണ് അള്ളാഹു ഈ ലോകത്ത് നൽകിയത്. ആ ഒരു കാരുണ്യം കൊണ്ടാണ് സൃഷ്ടികൾ മുഴുവൻ പരസ്പരം കരുണ കാണിക്കുന്നത്, മാതാപിതാക്കൾ മക്കളോട്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുതിര അതിന്റെ കാൽ അതിന്റെ കുഞ്ഞിന്റെ മേൽ തട്ടാതിരിക്കാൻ കാൽ ഉയർത്തി പിടിക്കുന്നത്, ആ കാരുണ്യം അള്ളാഹു നൽകിയ ഈ ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഹിംസ്ര ജന്തുക്കൾ പോലും, സിംഹവും കടുവയും പുലിയും ഒക്കെ പോലെയുള്ള വന്യജീവികൾ പോലും അതിന്റെ മക്കളോട് കരുണ കാണിക്കുന്നത് കാണാം, കാരുണ്യം കാണിക്കുന്നതാണ്. ഈ റഹ്മത്ത് അള്ളാഹു ഈ ഭൂമിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതവന്റെ ഈ അവൻ സൃഷ്ടിച്ച കാരുണ്യത്തിന്റെ ഒരേ ഒരു ഭാഗമാണ്. എന്നാൽ ബാക്കി മുഴുവൻ അള്ളാഹു സ്വർഗത്തിൽ മുഅ്മിനുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അത് എന്നാലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ കാരുണ്യം അത് അതിവിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ ബന്ദികളാക്കി പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ചൂണ്ടി പറഞ്ഞ ഹദീസ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. സ്വന്തം കുഞ്ഞിനെ അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുന്ന ഒരു സ്ത്രീ, ഓരോ കുട്ടിയെ കാണുമ്പോഴും അത് ആ സ്ത്രീ തന്റെ മാറിലേക്ക് ആ കുഞ്ഞിനെ ചേർത്ത് വെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയെ ചൂണ്ടി സഹാബത്തിനോട് പറയുകയാണ്, ഇവൾ തന്റെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയും, നിങ്ങൾ കരുതുന്നുണ്ടോ? സഹാബി പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ലിവലദിഹ, എങ്കിൽ അള്ളാഹു ഈ സ്ത്രീ അവളുടെ കുഞ്ഞിനോട് എത്ര കാരുണ്യമുണ്ടോ അതിനേക്കാൾ തന്റെ അടിമകളോട് കരുണയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. നമ്മുടെ ഉമ്മയേക്കാൾ നമ്മോട് റഹ്മത്തുള്ളവൻ അള്ളാഹുവാണ്, റബ്ബാണ്, അള്ളാഹുവാണ്. അവന്റെ കാരുണ്യത്തിൽ നിന്ന് അത് തട്ടിത്തെറിപ്പിച്ച് അവന്റെ കോപം വാങ്ങുക അങ്ങേറ്റം ഭാഗ്യം കെട്ടവൻ മാത്രമാണ്. ലാ യസ്ലാഹ ഇല്ല അഷ്ഖ, ഏറ്റവും ഭാഗ്യം കെട്ടവനല്ലാതെ അള്ളാഹുവിന്റെ അവന്റെ നരകത്തീയിൽ കിടന്ന് ഇരിയുകയില്ല. ലാ യസ്ലാഹ ഇല്ല അഷ്ഖ, അവൻ സന്മാർഗം പഠിപ്പിച്ചിരിക്കുന്നു, അതിലേക്ക് നയിക്കാനുള്ള വഴികളെല്ലാം അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഒരു ചെറിയ അമൽ ഇത് അല്ല, അമൽ ചെയ്യാൻ നീ ഒന്ന് തീരുമാനിക്കുമ്പോഴേക്ക്, മനസ്സിൽ ഉദ്ദേശിക്കുമ്പോഴേക്ക് പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുന്നു. അവന്റെ മലായിക്കത്തിനോട് പ്രതിഫലം രേഖപ്പെടുത്താൻ, അമൽ രേഖപ്പെടുത്താൻ കൽപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവസാനിക്കുകയില്ല. അള്ളാഹു നമുക്ക് അവന്റെ റഹ്മത്ത് നൽകുമാറാകട്ടെ, അവന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് പറയുന്നു, കിതാബും ഫുസ്സിലത് ആയാത്തുഹു ഖുർആനൻ അറബിയൻ ലിഖൗമി യഅലമൂൻ. കിതാബുൻ, ഈ ഗ്രന്ഥം എങ്ങനെയുള്ള കിതാബാണ്, എങ്ങനെയുള്ള ഗ്രന്ഥമാണ്? ഫുസ്സിലത്ത്, ഫുസ്സിലത്ത് എന്നാൽ ഇമാം ഇബ്നു കസീർ പറയുന്നു, ബുയ്യിനത് മഅനി വ ഉഹ്കിമത് അഹ്കാമു, ഇതിലെ അർത്ഥം വിശദമാക്കപ്പെട്ടിരിക്കുന്നു, ഇതിലെ വിധിവിലക്കുകൾ ഖണ്ഡിതമാണ്, കൃത്യമാണ്, അതെല്ലാം വ്യവച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഫുസ്സിലത് ആയാത്തുഹു, ഇതിലെ ആയത്തുകൾ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഖുർആനൻ അറബിയൻ, ഇത് അറബിയായ ഖുർആനാണ്. നമുക്ക് ഒരായത്തിൽ തന്നെ അള്ളാഹു ഈ ഖുർആൻ എന്തു പറഞ്ഞു? കിതാബ് എന്നും പറഞ്ഞു, ഖുർആൻ എന്നും പറഞ്ഞു, കിതാബ് എന്നും പറഞ്ഞു, ഖുർആൻ എന്നും പറഞ്ഞു. കിതാബ് എന്ന പേര് സൂചിപ്പിക്കുന്നത് ഖുർആനിന്റെ എഴുത്തിനെയാണ്. ഖുർആൻ എന്ന പദം സൂചിപ്പിക്കുന്നത് പാരായണത്തെയാണ്. ഈ രണ്ടു വഴിക്കാണ് ഖുർആൻ അള്ളാഹു സംരക്ഷിക്കുക. ഒന്ന്, മുസ്ഹഫുകളിലൂടെ. ലോകത്ത് എത്ര മുസ്ഹഫുകളുണ്ട്, കോടാനുകോടി മുസ്ഹഫുകൾ. ഖുർആൻ ഹിഫ്ളാക്കി എത്ര ആളുകളുണ്ട്, എത്രയോ ആളുകളുണ്ട്, കോടിക്കണക്കിന് ആളുകൾ. ഈ രണ്ട് രൂപത്തിൽ അള്ളാഹു ഈ ഖുർആൻ സംരക്ഷിക്കും. അറബിയൻ, ഇത് അറബി ഭാഷയിലുള്ള ഖുർആനാണ്. ലി ഖൗമി യഅലമൂൻ, അറിവുള്ളവർക്ക് വേണ്ടി ഇത് വിശദമാക്കപ്പെട്ടിരിക്കുന്നു. ഖുർആനൻ അറബിയൻ ലി ഖൗമി യഅലമൂൻ, ഇത് അറബി ഭാഷയിലാണ് ഈ ഖുർആൻ. ആ ഭാഷയുടെ ശ്രേഷ്ഠത ഖുർആൻ ആ ഭാഷയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നത് മാത്രം ധാരാളമാണ്. അള്ളാഹുവിന്റെ കലാം അവൻ ഈ ഭാഷയിലാണ് അവതരിപ്പിച്ചത്. അതുമാത്രം അതിന്റെ ശ്രേഷ്ഠതയായി. അതേ ഉള്ളുവെങ്കിൽ പോലും അത് ധാരാളമാണ്. ലഖൗമിയ അലമൂൻ, അറിവുള്ളവർക്ക് വേണ്ടി. ഇബ്നു കഥീർ പറയുകയാണ്, ഇന്നമാ യഅറിഫു ഹാദൽ ബയാന വൽ വുദൂഹ അൽ ഉലമാഉ റാസിഖൂൻ. ഖുർആനിന്റെ ഈ വിവരണം, അതിന്റെ വ്യക്തത, അത് നന്നായി മനസ്സിലാക്കുക നല്ല വിജ്ഞാനമുള്ള ഉലമാഇന്, പണ്ഡിതന്മാർക്ക് മാത്രമാണ്. ഖുർആൻ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാവുക, അതിൽ ധാരാളം വിധിവിലക്കുകൾ അതിൽ നിന്നുണ്ട്. തഫ്സീർ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കുക, ഒരായത്തിൽ എന്തെല്ലാം വിധിവിലക്കുകൾ ആ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന്. ഇതിന്റെ അർത്ഥം, ഒരാൾ ഒരുപാട് പഠിച്ചാൽ മാത്രമേ ഖുർആനിലെ ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നല്ല. മറിച്ച് ഈ ഖുർആൻ എന്നത് ധാരാളം വിധിവിലക്കുകൾ, ഒരുപാട് ഒരുപാട് വിധിവിലക്കുകൾ, ഒരു പദത്തിൽ നിന്ന് എത്രയോ ഗുണപാഠങ്ങൾ എടുക്കുവാൻ മാത്രം സമ്പന്നമാണിത്. അങ്ങനെ ധാരാളം വിവരണങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക നന്നായി പഠിക്കുന്നവർക്ക്. ദീനിന്റെ വിധിവിലക്കുകൾ പഠിക്കുന്നതിന് ഖുർആനിലെ തദബ്ബുർ വർദ്ധിക്കും, അഥവാ ഖുർആൻ ഉറ്റാലോചിച്ച് അതിലെ അഹ്കാമുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ബഷീറ വ നദീറ فأعرض أكثرهم فهم لا يسمعون. القرآن الله أدري بشد بشيرا ونذيرا سندوشا وارتا نلقنا دا يكوندوم ونذيرا تأكيد نلقنا دا يكوندوم أركان سندوشا وارتا يبشر المؤمنين أركان تأكيد ينذر الكافرين. فأعرض أكثرهم بكشة فأعرض ترني غلنو أوغنشو أكثرهم أور لا ديغبير فهم لا يسمعون. അവർ അതുകൊണ്ട് കേൾക്കുന്നില്ല, അഥവാ കേൾക്കേണ്ട രൂപത്തിൽ, ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ അവർ അത് കേൾക്കുന്നില്ല. ഫഅഅറദ അക്ഥറുഹും ഫഹും ലാ യസ്മഊൻ. വഖാലു, അവർ പറഞ്ഞു, ഖുലൂബുന, ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഫീ അകിന്നതിൻ, അകിന്നതിനാണ്. അകിന്നത് എന്നാൽ മൂടികൾ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു പൊതി, ഒരു പുറന്തോട്, അതിനൊക്കെയാണ് അകിന്നത് എന്ന് പറയുക. അതിനുള്ളിലാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉള്ളത്. മിമ്മ തദഊന ഇലൈ, നീ ഞങ്ങളെ വിളിക്കുന്നതിൽ നിന്ന്. അത് സ്വീകരിക്കാൻ തടസ്സമായിക്കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് മേൽ മൂടികളുണ്ട്. മിമ്മ തദഊന ഇലൈ വഫി ആദാനിന, ഞങ്ങളുടെ ഊതുരുകളിലുണ്ട്, ഞങ്ങളുടെ ചെവികളിലുണ്ട്. വഖർ, വഖർ എന്നാൽ സമം എന്നാണ് അതിന്റെ അർത്ഥം, ബദിരതയാണ്, ഞങ്ങൾ കേൾക്കുന്നില്ല നീ പറയുന്നത്. വമിൻ ബൈനന വബൈനിക ഹിജാബ്, വമിൻ ബൈനന വബൈനിക, ഞങ്ങൾക്കും നിനക്കും ഇടയിലുണ്ട് ഹിജാബ്, ഒരു മറയുണ്ട്. ഫഅമൽ, അതുകൊണ്ട് നീ പ്രവർത്തിച്ചോളൂ. ഇന്നാമിലു, ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം പ്രവർത്തിച്ചോളാം. അവരുടെ അങ്ങേയറ്റത്തെ അഹങ്കാരത്തിന്റെയും നിഷേധത്തിന്റെയും അവഗണനയുടെയും വാക്കാണ് ഈ പറയുന്നത്. അവർ പറയാം, ഞങ്ങളുടെ ഹൃദയം ഇത് ഗ്രഹിക്കാൻ കൂട്ടാക്കുന്നില്ല, ഹൃദയങ്ങൾ മൂടിക്കുള്ളിലാണുള്ളത്. ഞങ്ങളുടെ ചെവി കൊണ്ട് നീ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കുന്നില്ല. നിനക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു മറയുണ്ട്, നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ മറയുണ്ട്. فاعمل അതുകൊണ്ട് നീ പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ പറയുകയാണ്, ഇഅ്മൽ അൻത അലാ തരീഖതിക, നിന്റെ വഴി ഏതാണോ അത് നീ പോയിക്കൊള്ളുക. വനഹ്നു അലാ തരീഖതിന, ഞങ്ങൾ ഞങ്ങളുടെ വഴിയിൽ പോകും. ലാ നുതാബിഉക, ഞങ്ങൾ നിന്നെ പിൻപറ്റാൻ പോകുന്നില്ല. നോക്കൂ, ഇസ്ലാമിലേക്ക്, നന്മയിലേക്ക് വിളിച്ചാൽ ഇന്ന് എത്ര എത്ര ആളുകളാണ് ഈ മുശ്രിക്കുകളുടെ വാക്ക് പറയുന്നത്. ഇത് നിന്റെ ദീൻ കൊണ്ട് പോയിട്ട് ഞങ്ങൾ വിളിക്കേണ്ടതില്ല, ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ പോയിക്കൊള്ളാം എന്നാണ് ആളുകൾ പറയുന്നത്. ഇത് മുമ്പ് പറഞ്ഞവരെവിടെ സഹോദര? അവർ അള്ളാഹുവിലേക്ക് എത്തിയിരിക്കുന്നു. ആ വാക്ക് അവർക്ക് പ്രയോജനപ്പെട്ടോ? അവരാ പറഞ്ഞത് അവരപകടത്തിലേക്കാണോ നയിച്ചത്, നാശത്തിലേക്കാണോ നയിച്ചത്, അതല്ല സൗഭാഗ്യത്തിലേക്കാണോ? അള്ളാഹുവിന്റെ കലാമാണിത്, റബ്ബിന്റെ വിധിവിലക്കുകളാണിത്, അതാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നിന്നിലേക്ക് നിയോഗിച്ച റസൂലാണ്, ആ റസൂലിനെ അനുസരിക്കുക എന്നത് നിന്റെ ബാധ്യതയാണ്. ഒരിക്കലും നീ പറയരുത് എന്ത് ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചോളാം, ജീവിതം ആസ്വദിക്കാനുള്ളത് അത് ഞാൻ എനിക്ക് തോന്നിയതുപോലെ ആസ്വദിച്ചു കൊള്ളാം എന്ന് ഒരിക്കലും പറഞ്ഞുകൂടാ. ഈ ആസ്വാദനം അത് മുറിഞ്ഞു പോകുന്ന ആസ്വാദനമാണ്, അത് നിന്നെ നയിക്കുക ഒരിക്കലും അവസാനിക്കാത്ത നാശത്തിലേക്കാണ്. അള്ളാഹുവിന്റെ ദീനിനെ അവഗണിച്ച് നീ ദുനിയാവിന്റെ ആസ്വാദനത്തിന്റെ പിന്നാലെ, എനിക്ക് ദീനിന്റെ വിധവിലക്കൾ ബാധകമല്ല എന്ന് പറഞ്ഞു പോയാൽ അത് വലിയ നാശത്തിലേക്കാണ് നയിക്കുക. അള്ളാഹു പറയുന്നു, ഖുൽ, പറയൂ നബിയെ, ഇന്നമ അന ബശറും മിസ്ലുക്കും, യുഹ ഇലയ്യ അന്നമ ഇലാഹുക്കും ഇലാഹു വാഹിദ് ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ വവൈലുൽ മുശ്രിക്കീൻ الذين لا يؤتون الزكاة وهم بالآخرة هم كافرون. قل بري نبي إنما أنا بشر ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്, മിസ്ലുക്കും നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നു, അല്ലാഹുവിന്റെ സന്ദേശം നൽകപ്പെടുന്നു. എന്താണ്? അന്നമ ഇലാഹുക്കും, നിങ്ങളുടെ ഇലാഹ് ഇലാഹു വാഹിദ്, ഏക ഇലാഹാണ്, ഏകനായ ഇലാഹാണ് നിങ്ങളുടെ ആരാധനകൾക്കെല്ലാം അർഹൻ. ഫസ്തഖീമു ഇലൈഹി, അതുകൊണ്ട് അവനു വേണ്ടി നിങ്ങൾ നേരെ ചൊവ്വയിൽ നിലകൊള്ളുക. വസ്തഗ്ഫിറൂഹു, അവനോട് നിങ്ങൾ പാപമോചനം തേടുക. വവൈലുൻ, നാശമാണുള്ളത് ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളായ ആളുകൾക്ക്. അല്ലദീന ലാ യൂതൂന സകാ, അവർ സകാത്ത് കൊടുക്കാത്തവരാണ്. ഇസ്ലാമിന്റെ അല്ലാ പ്രഥമ സ്തംഭങ്ങളിൽ ഒന്നാണ് സകാത്ത് നൽകുക എന്നത്. മുശ്രിക്കുകൾ അത് കൊടുക്കുകയില്ല. സകാത്തിന്റെ പ്രാധാന്യം ഈ ആയത്തിലൂടെ ഇൻഷാല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. വഹും ബിൽ ആഖിറത്തിഹും കാഫിറൂൻ, അവർ ആഖിറത്തിനെ നിഷേധിക്കുന്നവരാണ്. അള്ളാഹു എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കൽപ്പിക്കുന്നത്? ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ, മനുഷ്യരെ പോലെ ഭക്ഷണം ആവശ്യമുള്ള, വെള്ളം ആവശ്യമുള്ള, ക്ഷീണിക്കുന്ന, അതുപോലെ ദുഃഖകരമായ, മനുഷ്യന് ദുഃഖകരമാകുന്ന കാര്യങ്ങൾ റസൂലിനും ദുഃഖകരമായിരിക്കും. മനുഷ്യർക്ക് പൊതുവെ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ റസൂലിനും സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതുപോലെ, ഇന്നമ അന ബഷർ, ഞാൻ നിങ്ങളെ പോലെ ഉള്ള മനുഷ്യനാണ്. അഗ്ദബ്, ഞാൻ മനുഷ്യർക്ക് ദേഷ്യം പിടിക്കുന്ന കാര്യങ്ങളിൽ ദേഷ്യം പിടിക്കുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതാണ് മുശ്രിക്കുകൾ പറഞ്ഞത്, മാ ലിഹാദ റസൂൽ, എന്താണ് ഈ റസൂലിന്? യഅകുലു ത്വഅം, ഭക്ഷണം കഴിക്കും. വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടിയിലൂടെ നടക്കുന്നു. ഇങ്ങനെ മാനുഷികമായ പ്രത്യേകതകൾ എന്തുണ്ടോ, വിശപ്പ്, ദാഹം പോലെയുള്ള കാര്യങ്ങളെല്ലാം ബാധിക്കുന്ന മനുഷ്യനാണ് ഞാൻ. എന്നാൽ ബാക്കിയുള്ള മനുഷ്യർക്കില്ലാത്ത ഒരു പ്രത്യേകത റസൂലുകൾക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? യൂഹ ഇലൈ, വഹി നൽകപ്പെടുന്നു, അള്ളാഹുവിന്റെ സന്ദേശം നൽകപ്പെടുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, വഹീൽ ഒന്നാമത്തെ കാര്യം എന്താ? അന്നമ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണ്. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുക പാടില്ല. അവനല്ലാതെ ആരാധനയുടെ ഒരു അംശവും, ഇബാദത്തിന്റെ യാതൊരു അംശവും അവനല്ലാതെ നൽകുക പാടില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുഴുവൻ നബിമാർക്കും ലഭിച്ച ഒന്നാമത്തെ വഹി. പ്രാഥമികമായ വഹി അതാണ്, അഥവാ വഹിയിലെ ഏറ്റവും സുപ്രധാനമായ പാഠം അതാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, വലഖദ് ഊഹിയ ഇലൈക, ഓ നബിയെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ളവർക്കും വഹി നൽകപ്പെട്ടിരിക്കുന്നു. ലഇൻ അശ്റക്ത, താങ്കൾ എങ്ങാനും അല്ലാഹുവിൽ പങ്കുചേർത്താൽ, ലയഹ്ബത്തന്ന അമലുക, താങ്കളുടെ മുഴുവൻ അമലുകളും പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിൻ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ബലില്ലാഹ ഫഅബ്ദു വകും മിന ശാകിരീൻ, മറിച്ച് അള്ളാഹുവിനെ മാത്രം നീ ആരാധിക്കുക. വകും മിന ശാകിരീൻ, അവന് നന്ദിയുള്ളവരിൽ നീ ഉൾപ്പെട്ടുകൊണ്ട് കൊള്ളുക. ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറു, നിങ്ങൾ ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക, നേരെ ചൊവ്വേ നിലകൊള്ളുക. സ്ഥിരതക്കാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുക. ദീനിൽ സ്ഥിരത വേണം. അതിനുള്ള പ്രധാനപ്പെട്ട വഴിയാണ് ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നത്. അതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് അടുത്തടുത്ത് പറഞ്ഞത്, ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറു വവൈലുലിൽ മുശ്രിക്കീൻ, അള്ളാഹുവിൽ പങ്കുചേർത്തവർക്ക് നാശമാണുള്ളത്. വഅയാദു ബില്ലാഹ്. ഇൻഷാല്ലാ നമുക്ക് ബാക്കി വരുന്ന ദർസിൽ വിശദീകരിക്കാം. വല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലഹ് നബിയനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.